وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الله سبحانه وتعالى നമ്മുടെ യുദ്ധത്തെ കബൾ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പേരിൽ നമ്മുടെ ഒരുമിച്ച് കൂടുതലും അമലുകളും പരിശ്രമവും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള അമലെ അള്ളാഹത്തിനെ കബൾ ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഖ്യങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകിയിരിക്കുന്ന ജീവിതം ഒരു അവസരമാണ്, കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു അവസരമാണ്. ഓരോ മനുഷ്യർക്കും അള്ളാഹു നൽകിയ സമയം ഒരു നിശ്ചിതവുമാണ്. إن مدة حياتك محدودة وأنفاسك معدودة. മഹാന്മർ പറയാറുണ്ട്, നിന്റെ ജീവിതത്തിന്റെ അളവ് അത് ഹദ്ദുള്ളതാണ്, ഒരു പരിധി ഉള്ളതാണ്. നിന്റെ ഓരോ ശ്വാസവും എണ്ണപ്പെട്ടതുമാണ്. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഓരോ ശ്വസനവും അത് അള്ളാഹു നിശ്ചയിച്ച് എണ്ണി നൽകിയതാണ്. അതിനേക്കാൾ ഒരാൾക്കും കൂടുതൽ ലഭിക്കുന്നേയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയം മാത്രമാണ് നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ, നീ എന്റെ ഭർത്താവിനെയും എന്റെ ഭർത്താവിനെയും എന്റെ സഹോദരനെയും എന്റെ പിതാവിനെയും എനിക്ക് ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ പ്രയോജനമെടുക്കാൻ അവസരം നൽകണം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഹബീബ, നീ ചോദിച്ച ചോദ്യം അതിനേക്കാൾ നല്ലത് നീ ചോദിക്കുന്നത് അള്ളാഹുവിനോട് നരകത്തിന് കാവൽ ചോദിക്കലായിരുന്നല്ലോ. കാരണം ലഖദ് സഅൽതില്ലാഹ ലിആജാലിൻ മഗ്റൂബ വഅയ്യാമിൻ മഅദൂദ വഅർസാഖിൻ മഖ്സൂമ. ഉമ്മു ഹബീബ, നീ ചോദിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. കാരണം നീ അള്ളാഹു നിശ്ചയിച്ച് എണ്ണി നൽകിയ ദിവസങ്ങളാണ്, അത് ആർക്കും കൂടുതൽ നൽകിയില്ല. പക്ഷെ അതിനുള്ളിൽ അള്ളാഹു ബറക്കത്ത് നൽകിയേക്കാം, പക്ഷെ കൂടുതൽ ആർക്കും നൽകുന്നില്ല. അള്ളാഹു എണ്ണി നൽകിയ ദിവസങ്ങളെക്കാൾ കൂടുതൽ നീ എത്ര ചോദിച്ചാലും അള്ളാഹു നൽകിയില്ല. അള്ളാഹു നിശ്ചയിച്ചതാണ്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഇതൊരവസരമാണ്, ഒരൊറ്റ അവസരമേ ഉള്ളൂ. അത് ഓരോ ദിവസം കഴിയുന്നതും തീർന്നുകൊണ്ടിരിക്കുകയും അബു ദർദ റളിയല്ലാഹു തആല എന്ന് പറയുമായിരുന്നു, മനുഷ്യരിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് ദുനിയാവിന്റെ എന്തെങ്കിലും സുഖങ്ങളും സന്തോഷങ്ങളും രസങ്ങളും കിട്ടുമ്പോൾ അതിന്റെ പേരിൽ സന്തോഷിക്കുന്നു. പക്ഷെ അവന്റെ ആ സന്തോഷത്തിനിടയിൽ എന്നാൽ അവൻ അറിയുന്നില്ല, അതിനിടയിൽ ഓരോ രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി അവന്റെ ആയുസ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ദുനിയാവിന് എന്തെങ്കിലും സൗകര്യങ്ങളും രസങ്ങളും കിട്ടുമ്പോൾ സന്തോഷിക്കുകയാണ്, പക്ഷെ അറിയുന്നില്ല അതിനിടയിൽ ആ സന്തോഷങ്ങൾക്കിടയിൽ രാത്രിയും പകലും ഇങ്ങനെ മാറുന്നതിലൂടെ അവന്റെ ആയുസ് നശിക്കുകയാണ്, അവന്റെ അവസരം തീരുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അവസരങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആലയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ തന്നെ വടി ഉപയോഗിച്ച് അദ്ദേഹം നടക്കുമായി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരോഗ്യവാനാണല്ലോ, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നത്? ഞാനൊരു യാത്രക്കാരനാണ്, ഞാനൊരു മുസാഫിറാണെന്ന ഓർമ്മ എന്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി കടന്നു പോകേണ്ട ആളാണ് ഈ ലോകത്ത്. ദുനിയാവിൽ സ്ഥിരമായി ജീവിക്കാൻ വേണ്ടി വന്നവനല്ല എന്ന് എന്റെ മനസ്സിൽ സ്ഥിരമായി ഓർമ്മയുണ്ടാകാൻ വേണ്ടിയാണ്. ഓരോ ദിവസവും നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ അന്ത്യത്തിലേക്കാണ്. ഇന്നക്കും തർദൂന വതറൂഹുന ഫി ആജലി വദഗീബ അൻകും ഇൽമും. അബൂബക്കർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറയുമായിരുന്നു, നിങ്ങളുടെ ഓരോ പ്രഭാതവും പ്രദോഷവും നിങ്ങളെ കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ അന്ത്യത്തിലേക്ക്. പക്ഷെ അതിന്റെ അവസാനം എന്ന് സംഭവിക്കുമെന്ന അറിവല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുമില്ല. അത് ഉറപ്പാണ്, തീർച്ചയാണ്, നമുക്കുള്ള ഈ അവസരം തീരുക തന്നെ ചെയ്യും. എല്ലാ മനുഷ്യർക്കും കണ്ടുമുട്ടേണ്ട ഒരു അന്ത്യമുണ്ട്, ആ ജീവിതത്തിന്റെ ഒരു അവസാന ദിവസമുണ്ട്. അതെല്ലാ മനുഷ്യന്റെ പുറകിൽ അവനെ തേടി നടക്കുന്നുണ്ട്. നാം ദുന്യാവിനെ തേടി നടക്കുന്നത് പോലെ നമ്മുടെ അന്ത്യം നമ്മുടെ പുറകിൽ നമ്മളെ തേടി നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഗത്തുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. മനുഷ്യന്റെ നെഫ്സ് ഏറ്റവും വെറുക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ അന്ത്യം എന്നുള്ളത്, മരണം എന്നുള്ളത്. അപ്പൊ റളിയല്ലാഹുവിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ ചില അസ്വസ്ഥതയെല്ലാം കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, അല്ല ഭർത്താവ് അബു ദർദ, നിങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, പക്ഷെ മരണം ഇത്രയും അടുത്തെത്തിയപ്പോൾ എന്താണ് എന്റെ അസ്വസ്ഥത കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ മരണത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എന്റെ നഫ്സ് മരണം സംഭവിക്കുമെന്ന് ഉറപ്പായപ്പോൾ നഫ്സ് കാണിക്കുന്ന അസ്വസ്ഥതയാണ്. ഒരാളുടെ ശരീരം ഇഷ്ടപ്പെടുന്നില്ല, ഒരാളുടെ ശരീരം ദുന്യാവിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യനെ ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് അവന്റെ ജീവിതത്തിന്റെ അന്ത്യം വരിക എന്നുള്ളത്. അത് തീർച്ചയായും അവനെ എത്തുകയല്ല ചെയ്യും. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ആരംഭിക്കും. നമ്മൾ കാണുന്ന ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അവസാനിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അതോടെ ആരംഭിക്കുന്നതാണ്. തീർച്ചയായും ഇവിടെയുള്ള വസ്തുക്കൾ വിട്ടിട്ട് പോകേണ്ടവനാണ്. അബു ദർദ റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചുരുങ്ങിയ ചെറിയ ലളിതമായ ജീവിതം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചില കൂട്ടുകാർ ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ ചെയ്യാത്തതാണ്, ജീവിക്കേണ്ട ഇവിടെ. അതിൽ പറഞ്ഞാൽ എങ്ങനെ സൗകര്യം ചെയ്യും? ഇന്ന സാഹിബൽ മൻസിൽ ലാ യദ്ഉനാ ഫീ, ഈ വീടിന്റെ ഉടമയായ അള്ളാഹു എന്നെ വീട്ടിൽ സ്ഥിരമായി താമസിക്കാൻ വിടുകയില്ല. ഞാൻ എന്തെല്ലാം ഏർപ്പാട് ചെയ്തിട്ടും എന്താണ് പ്രയോജനം? എന്ത് ഏർപ്പാട് ചെയ്താലും എന്റെ വീടിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നെ സ്ഥിരമായി ഇവിടെ താമസിക്കാൻ വിടുന്നവനല്ല, എന്നിവിടെ കൊണ്ടുപോവുകയും ചെയ്യും, മടങ്ങിപ്പോകേണ്ടവനാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഒരു സ്നേഹിതൻ മരണപ്പെട്ടു. ആ സ്നേഹിതന്റെ വീട്ടിൽ അദ്ദേഹം ആ കുടുംബക്കാരെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കുടുംബക്കാരെല്ലാം വലിയ ദുഃഖത്തിലാണ്, വലിയ ദുഃഖത്തിലും കരച്ചിലും കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ എന്തിനാ ദുഃഖിക്കും? നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ സ്വന്തം നിങ്ങളുടെ നെഫ്സിന് വേണ്ടി കരഞ്ഞുകൊള്ളി, മരിച്ചുപോയ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ എന്തിനാ കരയുന്നത്? കാരണം ഇന്നക്കും കുല്ലുക്കും തദഊന ഇലൈ കുല്ലുക്കും തസീറു ഇലൈഹി ഗദാ, അദ്ദേഹം ഏതും എങ്ങോട്ടാണോ പോയത് അങ്ങോട്ട് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ മടങ്ങിപ്പോകേണ്ടവരാണ്. അദ്ദേഹം കുറച്ച് നേരത്തെ പോയെന്ന് മാത്രം, അദ്ദേഹം പോയതിന് മുമ്പ് നിങ്ങൾക്ക് അറിയുന്നത് എന്ത് പ്രയോജനമാണ്? നിങ്ങൾക്ക് അറിയേണ്ടത് ദുഃഖം നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ും തസീറും ഇലയും ഇവതാണ്, നിങ്ങൾ ഓരോരുത്തരും ഒരു സംശയവുമില്ല നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അദ്ദേഹം പോയ അതേ സ്ഥലത്തേക്ക് മടങ്ങേണ്ടവരും. സഹോദരന്മാർ, അള്ളാഹുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഇത് അവസരമാണ്, വളരെ വേഗത്തിൽ തീർന്നുപോകും. ഓരോ ദിവസവും കഴിയുന്നതും അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കണ്ണ് തുറക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കാണാൻ വേണ്ടിയാണ്. മനുഷ്യർ ദുന്യാവിൽ ഉറങ്ങുന്ന മനുഷ്യനെ പോലെയാണ്, മരണം അവന് മുന്നിൽ എത്തുമ്പോഴാണ് അവന് കണ്ണു തുറയുന്നത്. ഉറങ്ങുന്ന മനുഷ്യനൊരിക്കലും യാഥാർത്ഥ്യങ്ങൾ കാണുന്നില്ല. പിന്നെ ഉറക്കത്തിൽ കാണുന്ന കാര്യങ്ങൾ സ്വപ്നമെന്നാണ് അതിന്റെ പേര്, യാഥാർത്ഥ്യമല്ല. ഇതുപോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ കാണുന്ന യാഥാർത്ഥ്യമല്ല, ചില സ്വപ്നങ്ങൾ മാത്രമാണ്. മരണസമയത്തെ കണ്ണു തുറയുകയുള്ളൂ, അന്ന് മനുഷ്യൻ മനസ്സിലാക്കും ഇനി കാണുന്ന വസ്തുക്കൾ ഈ മുന്നിലുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ മരണശേഷമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ വലിയ വലിയ സന്തോഷങ്ങൾ മരണശേഷമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുമായിരുന്നു, മനുഷ്യൻ കണ്ടുമുട്ടുന്ന രാത്രികളിൽ ഏറ്റവും കടുപ്പമുള്ള രാത്രി രണ്ട് രാത്രികളാണ്. അതിലൊന്ന് അവന്റെ ഖബറിലേക്ക് എത്തിയ ഖബറിലെ ആദ്യത്തെ രാത്രിയാണ്. നാം കണ്ടുമുട്ടേണ്ടതാണ്, നമ്മുടെ മുന്നിൽ വരുന്ന യാഥാർത്ഥ്യമാണ്. എല്ലാ മനുഷ്യനും കണ്ടുമുട്ടേണ്ടതാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അലി റളിയല്ലാഹു തആല തന്റെ ശിഷ്യൻ ശിഷ്യനുമായ ഖബർസ്ഥാനിലൂടെ കടന്നു പോകുമ്പോൾ ഖബറാളികളെ വിളിച്ചു, മരിച്ചു കിടക്കുന്ന മനുഷ്യരെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? മരിച്ചു കിടക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ ഖബറിലെ അവസ്ഥ എന്താണ്? അദ്ദേഹം തന്റെ ശിഷ്യനോട് കുമൈലിനോട് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഏ ഖബറാളികളെ, നിങ്ങളെ ഖബറിന്റെ അവസ്ഥ എന്താ നിങ്ങൾ പറയും? എന്താ നിങ്ങൾ മരണശേഷം നിങ്ങൾ വിട്ടിട്ട് പോയ വസ്തുക്കളുടെ അവസ്ഥ ഇതാണ്. നിങ്ങളുടെ സമ്പത്തിനെ അടുത്തവർ അതിനെ ഓഹരി വെച്ചെടുത്തു, നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ വാങ്ങിച്ചു, നിങ്ങളുടെ മക്കൾ എത്തീമികളായി, ഇതെല്ലാമാണ് പുറത്തുള്ള നിങ്ങൾ വിട്ടിട്ട് പോയ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ എന്താ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുമൈ, അഥവാ അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയവർ പറയും, ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ വിശേഷം ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. കബറിലെത്തിയപ്പോൾ ഏറ്റവും ഉയർന്ന വസ്തുക്കൾ കൊണ്ടുവരേണ്ട വസ്തു തത്വയായിരുന്നു. എന്നാൽ ഖബറിൽ മനസ്സിലായി, അൽ ഖബറു സുന്ദൂഖുൽ അമൽ വഇൻദൽ മൗത് യതീകൽ ഖബർ. നബി പറഞ്ഞു, ഖബർ എന്നത് അമലിന്റെ പെട്ടിയാണ്, അമലുകൾ സൂക്ഷിക്കുന്ന പെട്ടിയാണ്. പക്ഷെ അത് മനസ്സിലാകുന്നത് മനുഷ്യൻ മരിക്കുമ്പോഴാണ്. അൽ ഖബറു സുന്ദൂഖുൽ അമൽ വഇൻദൽ മൗത് യതീകൽ ഖബർ. മരണ സമയത്താണ് ഈ ആദാത്യം മനുഷ്യന് മനസ്സിലാവുകയും എന്റെ ഖബർ എന്റെ അമലിന്റെ പെട്ടിയായിരുന്നു, ഞാൻ അയച്ചത് മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്ന് മനസ്സിലാകുന്നത് മനുഷ്യന് മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ്. സർവൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. അത് തീർച്ചയായും നമ്മൾ തീർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നാം സന്തോഷിച്ചാലും ദുഃഖിച്ചാലും, ഏതവസ്ഥയിലാണെങ്കിലും, ഒരു വാഹനം അതിച്ച് യാത്രക്കാർ ചിരിച്ചാലും അവർ കരഞ്ഞാലും ആ വാഹനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് പോലെ നമ്മളെയും കൊണ്ട് ദിവസങ്ങൾ രാത്രി പകലും മാറി മാറി നമ്മൾ യഥാർത്ഥമായ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹു നമുക്ക് ദുനിയാവിൽ നൽകിയിരിക്കുന്ന ജീവിതം ഇതൊരു അവസരമാണ്, ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനുള്ളത്. ഇവിടുത്തെ ജീവിതത്തിന്റെ ലക്ഷ്യം ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കലാണ്. ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അവരുടെ മുൻഗാമികൾ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ ജീവിതത്തിന് അവരുടെ മുന്നിൽ ആഹ്റത്തെ കണ്ടുകൊണ്ടവർ ജീവിച്ചു. അവർ രാത്രിയും പകലും അവരുടെ മുന്നിൽ ആഹ്റമുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ ഉലയിൽ തന്റെ ആയുധങ്ങൾ ചൂടാക്കിയിരുന്നു. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കരയുകയുണ്ടായി. ചിന്തിച്ചത് ആഹ്റത്തിൽ ഞാൻ ഈ തീ ദുനിയാവിൽ ഇങ്ങനെയാണെങ്കിൽ ആഹ്റത്തിലെ തീയുടെ അവസ്ഥ എന്തായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ചില സമയങ്ങൾ തീ കത്തിച്ച് തന്റെ കൈവിരലുകൾ വെച്ചിട്ട് നഫ്സിനോട് പറയുമായിരുന്നു, ഏ ഉമർ, എനിക്ക് നാളെ ആഹ്റത്തിൽ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? ദുനിയാവിൽ തീ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആഹ്റത്തിന്റെ തീ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? സ്വന്തം നഫ്സിനോട് ചോദിക്കുമായിരുന്നു. അവർ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ആഹ്റത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. അള്ളാഹുവിന്റെ ഒരു സ്നേഹിതൻ വന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ വലിയ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. കുടുംബക്കാരെ ചോദിച്ചു, എന്ത് പറ്റി, എന്താ സംഭവിച്ചത്? പറഞ്ഞ, അയൽവാസിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വീട്ടിൽ തീ കത്തിച്ചപ്പോൾ ആ തീ കണ്ട് അദ്ദേഹം ചിന്താകുലനായി. തന്റെ ആഹ്റത്തെ കുറിച്ച് അത് അദ്ദേഹത്തെ അവസ്ഥയിലാക്കിയത്. ശരിക്കും അബ്ദുല്ലാഹി റളിയല്ലാഹു തആലയെ കുറിച്ച് പ്രസിദ്ധമാണ്, അദ്ദേഹം ഒരു വിധികർത്താവായിരുന്നു. അദ്ദേഹം വിധിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് കടലാസിന്റെ കഷ്ടപ്പെടുത്ത് അതിങ്ങനെ വായിക്കും, അങ്ങനെ തിരിച്ചു വെക്കും, എന്നിട്ട് അദ്ദേഹം വിധി കൽപ്പിക്കുമായിരുന്നു. ശീലമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ചില സ്നേഹിതന്മാർ നിർബന്ധിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണ് എപ്പോഴും എടുത്ത് നോക്കുന്നത്? അതിൽ എഴുതിയിട്ടുണ്ട്, കാണിച്ചിരുന്നു, നിങ്ങൾ സിറാത്തിനെ കുറിച്ച് ഓർക്കണം. എതിരിക്കാണ്, ഒറ്റ കടന്നു പോകേണ്ട സ്ഥലമാണ്. നാടല്ലാഹുവിനെ നിൽക്കുന്നതിനെ കുറിച്ച് ഓർക്കണം. എല്ലാ സമയത്തും മുന്നാമിയുടെ ജീവിതത്തിൽ ഇത്രയും ഉയർന്ന അവസരം എത്താനുള്ള കാരണമെന്താണ്? അവർ ദുനിയാവിൽ ജീവിച്ചപ്പോൾ അവരുടെ മുന്നിൽ വരാൻ പോകുന്ന യാഥാർത്ഥ്യമായ ആഹ്റത്തെ കുറിച്ച് ചിന്തയുള്ളവരായി, അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചവരായി. സഹോദരന്മാരെ, നമുക്കും കടന്നു പോകേണ്ട സ്ഥലമാണ്. അതിനുള്ള ദുനിയാവിൽ കുറഞ്ഞ സമയമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. ഈ ജീവിതത്തിന്റെ ഉള്ളിൽ നമ്മൾ ഉത്തരവാദിത്വം വൃത്തിയാണ്. നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ് അള്ളാഹുവിനെ ശരിയായി അറിയുക എന്നുള്ളത്. ഭൂമിയിൽ ഒരു മനുഷ്യൻ, ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവനെ സൃഷ്ടിച്ച ഉടമസ്ഥനായ അള്ളാഹുവിനെ ശരിയായി അറിഞ്ഞവനാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കിയവനാണ്. ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ ഏറ്റവും വലിയ വിട്ടി എന്നാൽ അള്ളാഹുവിനെ അറിയാതെ മരിച്ചു പോയവനാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ പാപം അൽ ജഹ്ലുബില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ജഹ്ലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അള്ളാഹു അയച്ചതിന്റെ ലക്ഷ്യം അതാണ്, ഒരടിമ ശരിയായി അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അള്ളാഹു ദുനിയാവിൽ അയച്ചു. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം അത് അള്ളാഹുവിനെ അറിയണം, അവന്റെ കുദ്രത്തിനെ അറിയണം, അവന്റെ സിഫാത്തുകളെ അറിയണം. ഇതൊരടിമയുടെ ആദ്യത്തെ ബാധ്യതയാണ്. അവന്റെ എല്ലാ സിഫാത്തും പരിപൂർണമാണ്. അവന്റെ അറിവിൽ ഒരു ഹത്തിൽ ഒരു പരിധിയില്ല, അവന്റെ കാഴ്ചക്ക് ഒരു പരിധിയില്ല, അവന്റെ കേൾവിക്ക് ഒരു പരിധിയില്ല, അവന്റെ അധികാരത്തിന് ഒരു പരിധിയില്ല. എല്ലാ വസ്തുക്കളും അവന്റെ അധികാരമുണ്ട്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ അറിവുണ്ട്. എല്ലാ വസ്തുക്കളും അള്ളാഹു